പേജ് നമ്പർ 109 ഭാഗം 10. തൃശൂരിൻ്റെ ചരിത്രത്തിൽ ഒരു കോനായി ഉണ്ട്. യോഹന്നാൻ കശീശയുടെ അപ്പൻ റോയ് ഫ്രാൻസിസ് കരീക്കനോട് പറഞ്ഞു. നാടിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലമായിരുന്നു അത്. 1992 December 6 ഒരു പള്ളി തകർക്കപ്പെട്ടു. യോഹന്നാൻ കശീശയുടെ അപ്പൻ്റെ ഓർമ്മയിൽ മറ്റൊരു പള്ളി നിന്നു കത്തി. റൊട്ടിപ്പള്ളിക്ക് തീവെച്ചത് കോനായിയാണെന്ന് തൃശൂർക്കാർ വിശ്വസിക്കുന്നു. പള്ളിക്ക് തീവച്ചിട്ട് അയാൾ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു, പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഇരുട്ട് കോനായിയെ പിടിച്ച് വിഴുങ്ങിയോ, അതോ യൂത ഇസ്കറിയാത്തോയെ പോലെ മനസ്സു തകർന്ന് ഭ്രാന്ത് പിടിച്ച് അയാൾ തൂങ്ങി മരിച്ചു. പൂവെന്ന് പറയുന്നു യോഹന്നാൻ കശീശയുടെ അമ്മ. വെറുക്കപ്പെട്ടവനും ആട്ടിയോടിക്കപ്പെട്ടവനും ഇരുട്ടിൽ മാത്രം സഞ്ചരിക്കുന്നവനും ഓടി ഒളിക്കാൻ പഴുതില്ലാത്ത പാപിയുമായിട്ടാണ് കശീശയുടെ അമ്മ കോനായിയെ വിലയിരുത്തിയത്. അവർ ജനിക്കും മുമ്പ് കോനായി ചത്തു മണ്ണടിഞ്ഞു. പക്ഷെ ശപിക്കപ്പെട്ടവൻ ഇരുട്ടിൻ്റെ മറവറ്റി പേടിയായി പാപമായി തലമുറകളിലേക്ക് കടക്കുന്നു. വാശി പിടിച്ച് കരയുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ അമ്മമാർ അവൻ്റെ പേര് പറയുന്നു. കോനായിയാ വരണ, മിണ്ടാണ്ട് കുത്തിരുന്നോ? റൊട്ടിപ്പള്ളി എന്നുള്ളത് ഒരു പരിഹാസപ്പേരാ, ചരിത്രകാരൻ കുഞ്ഞിപ്പാല് പറഞ്ഞു. കരീക്കന് അതറിയാം. റൊട്ടിപ്പള്ളി കത്തുന്നത് കണ്ടിട്ടുള്ള ആളാണ് കരീക്കൻ്റെ അപ്പാപ്പൻ ചാണ്ടി. രണ്ടു കൈയും തലയിലേറ്റി നിലവിളിച്ചുകൊണ്ട് ഇരട്ട ചിറയുടെ കരയിലൂടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടിയ കഥ ഒരു 10,000 തവണ കേട്ടിട്ടുണ്ട് കരീക്കൻ. അന്ന് ചാക്കോളക്കാരുടെ വീട്ടിലെ പണിക്കാരനായിരുന്നു ചാണ്ടി. ചാക്കോള പാലുലോനപ്പൻ്റെ അപ്പാപ്പന്മാർ, ചിറയത്ത് തൊമ്മൻ ഈനാശു ഫ്രാൻസിസിൻ്റെ അപ്പാപ്പന്മാർ, ആട്ടോക്കാരൻ ദേവസി ലാസർ അവരുടെ അപ്പാപ്പന്മാർ, ആലങ്ങോട്ടുകാരൻ ദേവസി കുരിയപ്പൻ്റെയും ചിറമൽ പുത്തൻവാറുവിൻ്റെയും അപ്പാപ്പന്മാർ എന്നിങ്ങനെ 5 കുടുംബക്കാർ മേലൂസ് മെത്രോപോലിത്തയുടെ കീഴിൽ നിന്ന് വരാപ്പുഴ മെത്രാൻ്റെ കക്ഷിയിലേക്ക് മാറിപ്പോയി. മേലൂസ് മെത്രാനെ മാർപ്പാപ്പയല്ല കേരളത്തിലേക്ക് അയച്ചത് എന്ന് മനസ്സിലാക്കിയതാണ് അതിന് കാരണമെന്ന് യോഹന്നാൻ കശീശയുടെ അപ്പൻ എഴുതിയ ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. 5 കുടുംബക്കാരും കൂടി റൊട്ടിക്കച്ചവടക്കാരൻ ബാപ്പുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചു സ്ഥലം വാങ്ങി. കൊച്ചി സർക്കാരിൻ്റെ അനുവാദത്തോടെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ഓലപ്പുരയായിരുന്നു. സഭാവഴക്കും നേതൃത്വ തർക്കവും കാത്തിരിക്കുന്ന കാലമാണ്. ചെറിയ റിപ്പീറ്റ്, കത്തി നിൽക്കുന്ന കാലമാണ്. റൊട്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്ഥലത്തായതുകൊണ്ട് ഒരു കൂട്ടർ പള്ളിയെ റൊട്ടിപ്പള്ളി എന്ന് വിളിച്ച് കളിയാക്കി. ഈ അപമാനം മാറ്റാൻ വേണ്ടി വരാപ്പുഴ മെത്രാൻ പള്ളിക്ക് ബെത്ലഹേം എന്ന് പേര് വിളിച്ചു. ബെത്ലഹേം എന്നാൽ അപ്പത്തിൻ്റെ വീട് എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ ലത്തീൻ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് റൊട്ടിപ്പള്ളി ഉണ്ടായിരുന്നത്. കശീശയുടെ അപ്പം പറഞ്ഞു. എനിക്കറിയാം, കരീക്കൻ പറഞ്ഞു. ഏത് ജാതി മതത്തിൽ നോക്കിയാലും ഇത് തന്നെ. പള്ളിയുടെ പേരിൽ തല്ലും വഴക്കും. ഓരോ കൊല്ലം കഴിയുന്തോറും കൂടിക്കൂടി വരണതല്ലാണ്ട് കുറയണില്ല. മേരേജന്മാരുടെ പള്ളിയിലെ കാര്യം പറയണ കേട്ടിട്ട് മേല് വരക്കണു, കശീശയുടെ അമ്മ പറഞ്ഞു. അവർക്ക് പതിവിൽ കഴിഞ്ഞ ക്ഷീണമുണ്ടായിരുന്നു. വലിയൊരു വ്യസനം അവരുടെ മുഖത്ത് തലങ്ങും വിലങ്ങും ഇരുണ്ട വരകൾ വരച്ചു. അപ്പൻ്റെ ചാരുകസേരയുടെ കൈത്തണ്ടയിൽ പിടിച്ചാണ് അവർ ഇരുന്നിരുന്നത്. പതിവുള്ള കുസൃതിയും ചിരിയും അന്ന് അവരുടെ മുഖത്തില്ല. ചുറ്റും തീയെരിയുമ്പോൾ അവർ മാത്രം വാഴാതിരിക്കുന്നതെങ്ങനെ? ചുക്കിച്ചുളിഞ്ഞ അവരുടെ കൈത്തലോടിക്കൊണ്ട് യോഹന്നാൻ കശീശയുടെ അപ്പൻ നെടുവീർപ്പിട്ടു. അങ്ങനെ ഒരുപാട് തകർച്ചകളുടെ നടുക്കവും ഒച്ചയുമുണ്ട് ഞങ്ങളുടെ മനസ്സിൽ. പഴയ മണ്ണ് എന്തെല്ലാം സഹിച്ചിരിക്കുന്നു, ഒക്കെ അർത്ഥമില്ലാത്ത ആചാരത്തിനും വിശ്വാസത്തിനും വേണ്ടി. പുതിയ മണ്ണും സഹിക്കുന്നുണ്ട്. പുറത്ത് തകർക്കുന്നത് പോലെയല്ല, അകത്ത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോവുക തന്നെയാണ്. റോയ് ഫ്രാൻസിസ് കരീക്കൻ അത് പറയുമ്പോൾ പുകയുകയായിരുന്നു. ഇരിക്കപ്പോയതില്ല അയാൾക്കെന്ന് തോന്നി. പോട്ടെ, ആരോടെന്നില്ലാതെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കരീക്കൻ എണീറ്റു. മർഗലീത്തയെ കാണുകയോ കാണണമെന്ന് പറയുകയോ ചെയ്യാതെ അയാൾ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് സാറ കൊച്ചം അത്ഭുതപ്പെടുത്തി. ഒന്നുമില്ലെങ്കിലും അയാളല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? മർഗലീത്തയെ കാണണ്ടേ എന്ന ചോദ്യം അവരുടെ നാവിൻതുമ്പത്തെത്തിയതാണ്. മർഗലീത്തയുടെ കാര്യത്തിൽ കരീക്കിൻ്റെ തീരുമാനം എന്താണെന്ന് അയാളോ യോഹന്നാൻ കശീശയോ പറയുന്നില്ല. കേസ് കൊടുത്ത് വിധിയായി വരാനെടുക്കുന്ന കാലം മുഴുവൻ അവൾ ഇവിടെ കഴിയട്ടെ എന്നാണ് കശീശ പറയുന്നത്. സാറാ കൊച്ചമ്മ അതിൽ വളരെ അസ്വസ്ഥയാണ്. സാറാ കൊച്ചമ്മയെ കൂടുതൽ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഒരു സന്ധ്യയ്ക്ക് 3 പേർ മർഗലീത്തയെ തിരക്കി വന്നു. അവർ മദ്യപിച്ചിരുന്നു, നിന്ന് നിൽപ്പിൽ ആടുന്നുണ്ടായിരുന്നു. മർഗലീത്തയെ വിളിക്കി, ഒരുത്തൻ സാറാ കൊച്ചമ്മയോട് കൽപ്പിച്ചു. മർഗലീത്തയാ? ഏത് മർഗലീത്ത? അത് കളവെങ്ങളെ, കാര്യങ്ങളൊക്കെ നമുക്ക് 2 കൂട്ടർക്കും അറിയാം. പിന്നെന്തിനേ ഈ മായം തിരിച്ചിൽ? അവൾ എങ്ങോട്ട് വിളിച്ചേ? അവളോട് തെല്ലി വർത്തമാനം പറയാനുണ്ട്. വർത്തമാനം പറയാനാ പാടുള്ളോ? പെരുമാറാൻ പാടില്ല ചേട്ടാ, ഒരുത്തൻ ഉപദേശിച്ചു. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കണ്ട, പെരുമാറില്ല എന്ന് പറഞ്ഞാൽ പെരുമാറില്ല, ഉറപ്പ്. സാറാ കൊച്ചമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. നിങ്ങളാരാ? അവൾ ചോദിച്ചു. പെങ്ങൾ പേടിക്കണ്ട, ഞങ്ങളൊക്കെ അവളുടെ ആൾക്കാരാ. അവളെ വിളിക്കേ. നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ടാവും. ഇവിടെ മറുകലേത്തിയും കിറുകലേത്തിയും ഒന്നുമില്ല. പിന്നെ ആരെയാണ് നിന്റെ കെട്ടിയോം വെച്ചുകൊണ്ടിരിക്കണ ചെളുക്കെ? സാറ കൊച്ചമ്മ നടുങ്ങി. അവർ പെട്ടെന്ന് കഥകടച്ചു. പൂമുഖത്തേക്കുള്ള ലൈറ്റ് കെടുത്തി. വിറച്ചുകൊണ്ട് അവർ കഥകും ചാരി നിന്നു. ആ കേട്ടതൊക്കെ കേട്ടതാണെന്ന് വിശ്വസിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലൊരു നടുക്കം അവരുടെ ശാന്തമായ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊരു വാക്ക് അവരെ ആരും വിളിച്ചിട്ടുമില്ല. പൂമുഖത്ത് കിടന്ന കസേരകൾ മുറ്റത്തേക്ക് എടുത്തെറിയുന്ന ഒച്ച കേട്ടു. കൂടെ തെറിയും പെലാട്ടുകളും. മർഗലീത്ത അടുക്കളയിൽ നിന്ന് ഓടി വന്നു. അവളുടെ കൈ പിടിച്ചു വലിച്ച് മുറിക്കകത്താക്കി. മിണ്ടരുതെന്ന് ആക്യം കാണിച്ചു സാറക്കൊച്ചമ്മ. ഏതോ കുടിയന്മാർ റോട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്നതാണെന്നാണ് അവർ അപ്പനോടും അമ്മയോടും പറഞ്ഞത്. എന്നാൽ വാതിൽപ്പഴത്തിലൂടെ കണ്ട കാഴ്ച മർഗലീത്തയെ അമ്പരിപ്പിച്ചു. യോഹന്നാൻ കശീശയുടെ വീട്ടുമുറ്റത്താണ് ബഹളവും പൂരപ്പാട്ടും. റോട്ടിൽ ആള് കൂടിയിരിക്കുന്നു. യോഹന്നാൻ കശീശയുടെ പേര് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. കൂടെ മർഗലീത്തയുടെ പേര് കേട്ടപ്പോൾ സാറക്കൊച്ചമ്മയ്ക്കുണ്ടായതിനേക്കാൾ വലിയ നടുക്കം മർഗലീത്തയ്ക്കുണ്ടായി. സാറ കൊച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ മർഗലീത്ത വിളറി നിന്നു. കൈനീട്ടി സാറ കൊച്ചമ്മ അവളുടെ കൈ പിടിച്ചു. അത് തണുത്ത് പച്ചവെള്ളം പോലെയായിരുന്നു. ഉമ്മറത്തെ ബഹളം ഒതുങ്ങുന്നതുവരെ അവർ രണ്ടാളും അങ്ങനെ കൈ പിടിച്ചിരുന്നു. അതേസമയം മരിയങ്ങാടിയിൽ വെച്ച് യോഹന്നാൻ കശീശിയെ ആരോ കയ്യേറ്റം ചെയ്തു എന്ന് സാറ കൊച്ചമ്മയുടെ ഒരു ബന്ധു ഫോൺ ചെയ്തു. സാറ കൊച്ചമ്മ ഉറക്കെ നിലവിളിക്കുകയും പെട്ടെന്ന് വായ പൊത്തുകയും ചെയ്തു. അവർ വയസ്സായ അപ്പനെയും അമ്മയെയും ഓർത്തു. ഫോൺ ചെയ്തയാൽ സാറ കൊച്ചമ്മയെ സമാധാനിപ്പിച്ചു. കശീശയ്ക്ക് കുഴപ്പമൊന്നുമില്ല, തല്ലി എന്ന് പറയാനും പറ്റില്ല. മരകലീത്തയുടെ പേര് പറഞ്ഞു, കശീശി അപമാനിച്ചു, അതാണ് പ്രശ്നം. ഇപ്പോൾ എല്ലാവരും പള്ളിയിൽ കൂടിയിരിക്കുകയാണ്. പകരം ചോദിക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ കശീഷ് സമ്മതിക്കുന്നില്ല. സാറക്കൊച്ചമ്മ പള്ളിയിലേക്ക് വിളിച്ച് യോഹന്നാൻ കശീശയോട് സംസാരിക്കണം. കശീശയ്ക്ക് മാത്രമല്ല, സഭയ്ക്കാകെ അപമാനകരമായൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. സാറക്കൊച്ചമ്മ കശീശയെ ധൈര്യപ്പെടുത്തണം. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. യോഹന്നാൻ കശീശയോട് സംസാരിക്കുമ്പോൾ സാറക്കൊച്ചമ്മ പൊട്ടിക്കരഞ്ഞു. മർഗലീത്തയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സ്വന്തം മുറിയിലേക്ക് കയറി പോവുകയും ചെയ്തു. ആത്മാഭിമാനത്തിൻ്റെ അവസാനത്തെ തീപ്പൊരിയും കെട്ടുപോയതുപോലെ മർഗലീത്തയ്ക്ക് തോന്നി. രണ്ട് തവണ വളരെ മൃദുവായി അവൾ സാറക്കൊച്ചമ്മയുടെ വാതിലിൽ മുട്ടി. അകത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് അവിശ്വസനീയമായി തോന്നി. ഇരുട്ടിൽ നിന്ന് ആരോ കരുക്കൾ നീക്കുന്നു. മർഗലീത്തെ, മഹാപാപി. മദ്യപിച്ചിട്ടാണെങ്കിലും കശീശയെയും മർഗലീത്തയെയും കൂട്ടിച്ചേർത്ത് ആ മനുഷ്യർ പറഞ്ഞ വാക്കുകൾ അവൾക്ക് വലിയ നടുക്കമുണ്ടാക്കി. സാറക്കൊച്ചമ്മ അതിൽ വേദനിക്കുന്നു എന്നറിവ് അവളെ അസ്വസ്ഥയാക്കുന്നു. യോഹന്നാൻ കശീശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശം മർഗലീത്തയ്ക്കില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് സാറക്കൊച്ചമ്മ അവളുടെ നേർക്ക് കഥകടച്ചിരിക്കുന്നു. കുറേ നല്ല മനുഷ്യർക്ക് വേദനയും വിഷമവും ഉണ്ടാക്കിക്കൊണ്ട് ഇനിയും ഇവിടെ തുടരാനാവില്ലെന്ന് മർഗലീത്തയ്ക്ക് തോന്നി. നേരം വെളുത്തപ്പോൾ ആ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. ബന്ധുക്കളും മിത്രങ്ങളുമായി ഒരുപാട് ആളുകൾ കേട്ടറിഞ്ഞെത്തി. മർഗലീത്ത മുറുക്ക് പുറത്തിറങ്ങിയില്ല. അവളെ ഈ നിമിഷം ഇറക്കിവിടണമെന്ന സ്വന്തക്കാരുടെ അഭിപ്രായത്തിൽ കശീശ കുലുങ്ങിയില്ല. കേസിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ മർഗലീത്തയെ പറഞ്ഞയക്കാൻ പറ്റൂ എന്നയാൾ ഉറപ്പിച്ചു പറഞ്ഞു. സാറക്കൊച്ചമ്മയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും അതിനെ എതിർത്തു. മർഗലീത്തയെ ഇറക്കിവിടുന്നില്ലെങ്കിൽ കേൾക്കുന്ന അപവാദങ്ങൾക്കൊക്കെ ശരിയാണെന്ന് അവർ വിശ്വസിക്കുമെന്ന് സാറക്കൊച്ചമ്മ കശീശയെ ഉപദേശിച്ചു. അപമാനത്തിന്റെ വേദന ഇത്ര തീവ്രമായിരിക്കുമെന്ന് മർഗലീത്തയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അന്വേഷിക്കുന്ന ഓരോരുത്തരും അവൾക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ഞെട്ടലോടെയാണ് അവൾ കേട്ടുകൊണ്ടിരുന്നത്. ആളുകൾ അകത്ത് കടന്നു ചെന്ന് അവളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി സാറക്കൊച്ചമ്മ മർഗലീത്തയുടെ വാതിൽകൾ കാവൽ നിന്നു. രാവിലെ മുതൽ ശ്രമിച്ചിട്ടും യോഹന്നാൻ കശീശയ്ക്ക് റോയ് ഫ്രാൻസിസ് കരീക്കനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അയാൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല എന്ന മറുപടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതു തീരുമാനമെടുക്കാനും അയാൾ വരാതെ പറ്റില്ലെന്ന് കശീശ സാറക്കൊച്ചമ്മയുടെ അപ്പനോടും അമ്മയോടും പറഞ്ഞു. അത് വലിയ നിരസമാണ് ഉണ്ടാക്കിയത്. മർഗലീത്തയെ ഇറക്കിവിടേണ്ടത് കുടുംബത്തിൻ്റെയും സഭയുടെയും അന്തസ്സിൻ്റെ പ്രശ്നമാണ്. തല്ലിയവരെ തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മർഗലീത്തയുടെ കാര്യം അതിൽ നീക്കുപോക്കില്ല. ഇനിയൊരു നിമിഷം ഈ സ്ത്രീ ഈ വീട്ടിലുണ്ടാകരുത്. അവൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് കശീശിയെ വഴിയിൽ തടഞ്ഞു. നാളെ ഇതിലപ്പുറം നടക്കില്ലേ? മർഗലീത്തയ്ക്ക് വേണ്ടി സുരക്ഷിതമായൊരു അഭയസ്ഥാനം കണ്ടെത്തുന്നതുവരെ ക്ഷമിക്കാൻ കശീശ ആവശ്യപ്പെട്ടു. അത് അച്ഛൻ്റെ ചുമതലയാണോ? അവൾ കണ്ടുപിടിക്കട്ടെ. അച്ഛൻ എന്തിനാ ഇതെടുത്ത് തലയിൽ വെച്ചേക്കണേ? കരീക്കൻ വരും, വരട്ടെ, എന്നിട്ട് തീരുമാനമുണ്ടാക്കാം, കശീശ പറഞ്ഞു. എന്നാൽ കശീശയുടെ അമ്മ അത് സമ്മതിച്ചില്ല. എപ്പോൾ ഇറക്കിവിടണം? ഈ നിമിഷം ഇറക്കിവിടണം. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ചിലമ്പിച്ചൊച്ചയിൽ അവർ അലറുകയായിരുന്നു. കശീശ അത്ഭുതപ്പെട്ടു. ഇത്ര ദിവസം മർഘലീത്തയുടെ സാന്നിധ്യത്തിൽ അവർ നിഗൂഢമായൊരു ആശ്വാസമാണ് അറിഞ്ഞിരുന്നത്. താൻ പറിച്ചു മാറ്റപ്പെട്ട മതത്തിൻ്റെ പ്രതിനിധിയായി തനിക്ക് ആശ്വാസം നൽകാൻ എത്തിയതാണ് മർഘലീത്തയെന്ന് അവൾ വിശ്വസിച്ചു. അവൾക്കും തനിക്കും തമ്മിൽ പൊതുവായി ചിലതുണ്ട്. കന്യാമരയത്തോടുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാൻ മർഘലീത്ത വന്നപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട് അത് സാധിച്ചതാണെന്ന് അവർ വിശ്വസിച്ചു. ഓർമ്മകളും സുഗന്ധങ്ങളും ഉണർത്തുന്ന എന്തോ ഒന്ന് അവളിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവർ കരുതി. കുട്ടിക്കാലത്ത് രോഗിയായ അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അവരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന നേർത്ത മണം പോലെ എന്തോ ഒന്ന് മർഘലീത്തയുമായി കശീശയുടെ അമ്മയെ അടുപ്പിച്ചിരുന്നു. എന്നാൽ സഭയെ ചതിച്ചുകൊണ്ട് ഉടുപ്പൂരി പുറത്തു പോകുന്ന കന്യാസ്ത്രീയാണ് അവളെ നിറഞ്ഞ നിമിഷം യോഹന്നാൻ കശീശയുടെ അമ്മ തകർന്നുപോയി. സുറായിക്കാരായ അപ്പൻ്റെയും മകൻ്റെയും മരുമകളുടെയും തൻ്റെ തന്നെയും മുൻപിൽ സ്വന്തം റോമ അസ്തിത്വം തവളുപൊടിയായി പോയതിൻ്റെ വ്യസനം കൊണ്ട് അവർക്ക് നിലതെറ്റി. ദേഷ്യം കൊണ്ട് വിറച്ച് അവർ മർഘലീത്തയെ പ്രാഗി. എവിടെ പോയാലും നീ ഗതി പിടിക്കില്ലെറി, നോക്കിക്കോ, ദൈവശേഷം നിന്റെ പിന്നാലെ ഉണ്ടാവും. അവർ കിതയ്ക്കുകയും കരയുകയും ചുമയ്ക്കുകയും ചെയ്തു. ആ രണ്ടു വാചകം പറയാൻ വേണ്ടി 3 വട്ടം അവർ വീഴാൻ പോയി. മറച്ചു വെക്കേണ്ടിയിരുന്നില്ല. കശീശയുടെ അപ്പം പറഞ്ഞു. അത്ഭുതത്തോടെ അയാൾ കൂട്ടിച്ചേർത്തു, കരീക്കനച്ചനെങ്കിലും എല്ലാം തുറന്നു പറയാമായിരുന്നല്ലോ. കട്ടിലിൻ്റെ ഒരു മൂലയിൽ മർഘലീത്ത തല കുമ്പിട്ടിരിക്കുകയായിരുന്നു. യോഹന്നാൻ കശീശയുടെ മാതാപിതാക്കളുടെ കണ്ണീരും വ്യസനവും അവളുടെ ശാപവാക്കുകളേക്കാൾ അവളെ ബാധിച്ചു. കശീശയുടെ അമ്മ കൂടപ്പിറപ്പായി കൽപ്പിച്ചു കൊടുത്ത ദൈവശിഷ്യയും സിരസിലേറ്റി അവൾ അവിടെ നിന്നേറ്റു. ഒരു കന്യാസ്ത്രീയെ അവളുടെ ഉടലിൻ്റെ വടിവ് മുഴുവനോടെയും കാണാൻ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ആണും പെണ്ണും ആർത്തിയോടെ നോക്കി. ഉടുപ്പിനുള്ളിൽ ഇതായിരുന്നു. ഇമവിട്ടാതെ നോക്കുന്ന 10-60 കണ്ണുകൾക്ക് നടുവിലൂടെ മർഘലീത്ത പാതി വഴി കടന്നുപോയി. പാതി വഴിയിൽ വെച്ച് യോഹന്നാൻ കശീശ അവളെ തടഞ്ഞു. കരീക്കനച്ചൻ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അയാൾ വരുന്നതുവരെ മർഘലീത്ത പോകരുത്. മർഘലീത്ത മുഖമുയർത്തി കശീശയെ നോക്കി അവൾ വളരെ സൗമ്യമായി പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. വഴി മാറിക്കൊടുത്തു കശീശ.